ഡോക്ടർ അനീസ് അലിയുടെ മനഃശാസ്ത്ര പാഠങ്ങൾ അവതരണം ബന്ന ചേന്നമംഗല്ലൂർ, സാങ്കേതിക നിർവഹണം സുനീഷ് പെരുവയൽ. അധ്യായം 17. താനൊരു രോഗിയാണെന്നറിയാൻ ആരും ഇഷ്ടപ്പെടുന്നില്ല. ആഗ്രഹിക്കാതെ വരുന്ന അതിഥിയാണ് രോഗം. രോഗം വന്നാൽ വേഗത്തിൽ അതിനെ ആട്ടിയോടിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. ചെറിയ ചെറിയ രോഗങ്ങൾ സാധാരണയാണ്. ഇടയ്ക്കിടെ അത്തരം രോഗാവസ്ഥകൾ ഉണ്ടാവുകയും വേണം. അതിലൂടെ ശരീരം രോഗപ്രതിരോധ ശേഷി ആർജിച്ചുകൊണ്ടിരിക്കും. പക്ഷേ മാരകമായ രോഗങ്ങളുണ്ടായാലോ? ശാരീരികവും മാനസികവുമായി തളരുന്ന, പതറുന്ന ഒരുപാട് രോഗങ്ങളുണ്ടല്ലോ. മധ്യവയസ്കൻ, ഏറെക്കാലം ഗൾഫിൽ, ഇപ്പോൾ നാട്ടിൽ ബിസിനസ്. ചെറിയൊരു നെഞ്ചുവേദനയും തളർച്ചയും. വിദഗ്ധ ആശുപത്രിയെ തന്നെ സമീപിച്ചു. വിശദമായ ടെസ്റ്റുകളും സ്കാനുകളും ഡോക്ടർ നിർദ്ദേശിച്ചപ്പോൾ അത് പണം പിടുങ്ങാനുള്ള സൂത്രമാവുമെന്ന് ബന്ധുക്കൾ വിചാരിച്ചു. എങ്കിലും ടെസ്റ്റുകൾ നടത്താതിരുന്നില്ല. റിസൾട്ടുകൾ ഞെട്ടിക്കുന്നതായിരുന്നു. ഹൃദയരക്തധമനിയിൽ തടസ്സം. ഉടനെ ബൈപ്പാസ് സർജറി ചെയ്യണം. രോഗി വിവരങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. സംഗതി ഹൃദ്രോഗമാണെന്ന് രോഗിയെ എങ്ങനെ അറിയിക്കും? അറിയിക്കാതിരിക്കാനും വയ്യ. താനൊരു ഹൃദ്രോഗിയാണെന്ന് അറിയുന്ന ആ നിമിഷം ഓർത്തു നോക്കൂ, എത്രമാത്രം വ്യഥയുണ്ടാവും. ചിലരങ്ങനെയാണ്. ഒരു കുഴിയിൽ വീണുപോയാൽ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങളെക്കുറിച്ച് ആദ്യത്തിൽ അവർക്ക് ചിന്ത വരില്ല. പകരം തനിക്കിനി രക്ഷയില്ലെന്നോർത്ത് വ്യഥ പോണ്ട് തളരും. കൈകാലുകൾ മരവിച്ചു പോകും. ഇങ്ങനെ മനസ്സ് മരവിച്ചു പോകുന്ന ഒരു രംഗമാണ് മേലുദ്ധരിച്ചത്. തനിക്ക് മാരകമായ അസുഖം പിടിപെട്ടിരിക്കുകയാണ് എന്നും മരണത്തിലേക്കുള്ള തന്റെ ദിനങ്ങൾ എണ്ണപ്പെട്ടിരിക്കുകയാണെന്നും അയാൾ ധരിച്ച് അവശനാകുന്നു. പിന്നെ തളർച്ച, അവ്യക്തമായ സംസാരം, വിഹ്വലമായ പെരുമാറ്റങ്ങൾ, വിറയൽ. ഹൃദയവും മനസ്സും. ഹൃദ്രോഗവും മാനസികാരോഗ്യവും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. മനോനിലയ്ക്കനുസരിച്ച് ഹൃദയപ്രവർത്തനങ്ങളിൽ ഭാവവ്യത്യാസമുണ്ടാവുമെന്നറിയാമല്ലോ. ശരിയായ മാനസികാരോഗ്യത്തോടെ, സംതൃപ്ത മനസ്സോടെ ജീവിതം നയിച്ചാൽ ഹൃദ്രോഗങ്ങൾ വിപാടനം ചെയ്യാം എന്നതാണ് ആരോഗ്യശാസ്ത്രത്തിന്റെ കാഴ്ചപ്പാട്. മിക്ക രോഗികളിലും രണ്ട് ചികിത്സയും ഒരേ സമയം നൽകേണ്ടി വരും. ഹൃദ്രോഗബാധയെ തുടർന്നും അതിന്റെ ചികിത്സയോടനുബന്ധിച്ചും മാനസിക രോഗങ്ങളും ഗണ്യമായ മനോവ്യഥകളും ഉണ്ടായെന്ന് വരാം. രോഗിക്ക് ഹൃദ്രോഗമുണ്ടെന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ തന്നെ ഡോക്ടർമാർ പ്രയാസപ്പെടാറുണ്ട്. തനിക്ക് ഹൃദ്രോഗമുണ്ടെന്ന് അറിഞ്ഞാൽ രോഗി പ്രകടിപ്പിക്കുന്ന നിഷേധത്വമാണ് ഇവിടെ പ്രശ്നം. രോഗി അത് അംഗീകരിക്കാൻ സമയമെടുക്കും. അറിഞ്ഞുകഴിഞ്ഞാലോ പിന്നെ വിഷാദവും. അതേസമയം എന്തു പ്രയാസങ്ങളുണ്ടായാലും അതിനെ അതിജീവിക്കാൻ കെൽപ്പുറ്റ മനോധൈര്യവും ചിലരിലുണ്ടായെന്ന് വരാം. ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങളെ സ്വാധീനിക്കുന്ന ഒരുപാട് മാനസിക ഘടകങ്ങളുണ്ട്. മനസ്സിലുണ്ടാകുന്ന വികാര വിക്ഷേപങ്ങളും പെരുമാറ്റ പ്രകടനങ്ങളും സ്വഭാവദൂഷ്യങ്ങളുമെല്ലാം ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങളിൽ ഇടപെടലുകൾ നടത്തുന്നുണ്ട്. ആത്മസംഘർഷമാണ് അതിൽ പ്രധാനം. മനസ്സ് സംഘർഷഭരിതമായാലും ഹൃദയത്തിന്റെ പ്രവർത്തനം ദ്രുതഗതിയിലാവും. ദേഷ്യമുണ്ടാകുമ്പോൾ, ഭയപ്പാടുണ്ടാകുമ്പോൾ ഹൃദയമിടിപ്പ് കൂടുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുമല്ലോ. മനസ്സിനുള്ളിലെ ചില അനുരണനങ്ങൾ നിമിത്തം ഹൃദയപേശികളിലേക്ക് കൂടുതൽ രക്തപ്രവാഹമുണ്ടാകുന്നു. മനസ്സിലാകാംക്ഷ, ദുഃഖം, സന്തോഷം, അസൂയ തുടങ്ങിയ വികാരങ്ങൾ ഉണ്ടാകുമ്പോഴെല്ലാം ഹൃദയത്തിൽ പ്രതിഫലനമുണ്ടാകും. നാം നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴും തിന്മ ചെയ്യുമ്പോഴുമെല്ലാം ഹൃദയരക്തസംക്രമണത്തിൽ വ്യതിയാനങ്ങൾ ഉണ്ടാകും. കുറ്റകൃത്യം ചെയ്യുന്ന സമയത്ത് ആത്മസംഘർഷവും ഹൃദയമിടിപ്പും കൂടുതലായിരിക്കും. ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്യുന്നവരെ പോലീസുകാർ നുണപരിശോധന നടത്താറുണ്ട്. കുറ്റവാളി പറയുന്നത് നുണയാണെങ്കിൽ സ്വാഭാവികമായും ഹൃദയപേശികളിൽ സംഭവിക്കുന്ന കമ്പനങ്ങൾ കണ്ടുപിടിച്ച് പറയുന്നതിന്റെ നിജസ്ഥിതി മനസ്സിലാക്കാൻ സാധിക്കും. പറഞ്ഞു വരുന്നത്, ഹൃദയവും മനസ്സും തമ്മിലുള്ള ബന്ധമാണ്. മനുഷ്യ ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ടെന്നും അത് നന്നായാൽ മനുഷ്യർ നന്നാവുമെന്നുമാണ് മനസ്സിനെക്കുറിച്ചുള്ള ഒരു പ്രവാചക വചനത്തിന്റെ വിവക്ഷ. ഉദ്ദേശ്യം ഹൃദയം തന്നെ. മനസ്സിലേക്കുള്ള വാതിലാണ് ഹൃദയം. വാതിലിൽ മാറാല പിടിച്ചാൽ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നവയെല്ലാം മാറാലയിൽ അകപ്പെടും. മനസ്സും ഹൃദയവും നന്നാവണം. കൊളസ്ട്രോൾ എന്ന വില്ലനാണ് ഇന്ന് ഹൃദയവഴിയിലെ ഇടമുട്ടികൾ. നാം കഴിക്കുന്ന ഭക്ഷണത്തിലെ അമിത കൊഴുപ്പുകൾ രക്തക്കുഴലുകളിൽ അടിഞ്ഞുകൂടി രക്തപ്രവാഹത്തിന് തടസ്സം സൃഷ്ടിക്കുന്നു. വളരെ ചെറിയ ഹൃദയരക്തക്കുഴലുകളിൽ കാലങ്ങളിലൂടെ ഉണ്ടായിത്തീരുന്ന മാർഗ തടസ്സത്തിനാൽ പെട്ടെന്ന് ഒരു ദിവസം ഹൃദയത്തിലേക്ക് രക്തമെത്താതെ വരും. അല്ലെങ്കിൽ ഹൃദയത്തിൽ നിന്ന് രക്തം പുറത്തു പോകാനാകാതെ തങ്ങി നിൽക്കും. രണ്ടിലൊന്ന് സംഭവിക്കുന്ന ആ നിമിഷമാണ് ഹൃദയസ്തംഭനമുണ്ടാവുക. അതിശക്തമായ നെഞ്ചുവേദനയോ മരണമോ ആയിരിക്കും അനന്തരഫലം. രക്തപ്രവാഹ തടസ്സമുള്ള ഭാഗത്തിന് പകരം കൃത്രിമ രക്തക്കുഴലുകൾ ഹൃദയത്തിൽ സ്ഥാപിക്കുന്ന ചികിത്സയാണ് ബൈപ്പാസ് സർജറി. ഹൃദ്രോഗം ഇന്ന് വ്യാപകമായി മാറിയിരിക്കുകയാണ്. കുഴഞ്ഞു വീണ് മരണവും ഹൃദയസ്തംഭനവും ഒന്നും ഇന്ന് വാർത്തയല്ലാതായി മാറിയിരിക്കുന്നു. ഒരു അറ്റാക്ക് സംഭവിച്ചാൽ സ്വാഭാവികമായും മരണഭയം കൂടും. പിന്നെയും അറ്റാക്ക് വരാനുള്ള സാധ്യതയുള്ളതിനാലും രണ്ടാമത്തെയോ മൂന്നാമത്തെയോ അറ്റാക്കിൽ മരണം സംഭവിക്കാമെന്നതിനാലുമാണിത്. ഹൃദ്രോഗികളിൽ ഭൂരിപക്ഷം പേരിലും വിഷാദരോഗം കണ്ടുവരുന്നുണ്ട്. ഹൃദ്രോഗത്തിന് കാലങ്ങളോളം മരുന്നുകൾ കഴിക്കേണ്ടതായി വരും. അതോടൊപ്പം മാനസിക രോഗങ്ങൾക്കും ചികിത്സിക്കേണ്ടി വരിക പ്രയാസകരമാണ്. ഹൃദ്രോഗം ക്യാൻസർ പോലുള്ളവയുടെ മേൽ ഭീതിയുടെ പുകപടലം എന്നും സമൂഹത്തിലുണ്ട്. ബന്ധുക്കളോ സുഹൃത്തുക്കളോ അവിചാരിതമായി ഹൃദ്രോഗം മൂലം മരണപ്പെട്ടാൽ ആധി കൂടാതിരിക്കില്ലല്ലോ. ഇല്ലാത്ത അസുഖമുണ്ടെന്ന് കരുതി വ്യഥനുഭവിക്കുന്ന മനോരോഗികളും ധാരാളമുണ്ട്. ഒരു വേള ചില ഹൃദ്രോഗികൾ സമൂഹത്തിൽ ഒറ്റപ്പെടുകയാണ് ചെയ്യുക. അധ്വാനമുള്ള ജോലികൾ ചെയ്യാൻ പാടില്ല, ഇഷ്ടമുള്ള ആഹാരങ്ങൾ കഴിക്കാൻ പാടില്ല, പങ്കാളിയുമൊത്ത് അഭിരമിക്കുന്നതിൽ പോലും നിയന്ത്രണങ്ങൾ ഇത്യാദി പരിമിതികളിൽ ഞെരുങ്ങി ജീവിക്കുമ്പോൾ വിഷാദവും ഭയവും ജീവിതത്തോട് തന്നെയുള്ള വെറുപ്പുമെല്ലാം സ്വാഭാവികം. തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ രോഗിയാവാൻ ആരും ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ രോഗിയായാൽ പിന്നെയുള്ള ജീവിതം എങ്ങനെയായിരിക്കണമെന്ന് നാം എപ്പോഴും ചിന്തിക്കുന്നത് നന്ന്. ഇന്നത്തെ ആരോഗ്യസ്ഥിതി നാളെ ഉണ്ടാകുമോ എന്ന് നിജപ്പെടുത്താനാവില്ല. രോഗതീവ്രതക്കനുസരിച്ച് മനസ്സിലും ശരീരത്തിലും ദുർബലതകൾ പ്രത്യക്ഷപ്പെട്ടേക്കാം. ക്യാൻസർ ഹൃദ്രോഗം പോലുള്ള ഉണ്ടായാൽ പിന്നീട് അതിൽ നിന്ന് മുക്തമാവില്ലെന്നാണ് പൊതുവെയുള്ള കാഴ്ചപ്പാട്. അപൂർവം ചിലർ ഈ രോഗങ്ങളുടെ ആഗമനശേഷവും ദീർഘകാലം ആരോഗ്യത്തോടെ ജീവിച്ചിട്ടുണ്ട്. രോഗത്തിന്റെ അപകടനില തരണം ചെയ്താൽ ജീവിതത്തെ താളാത്മകമായി മുന്നോട്ട് കൊണ്ടുപോവാൻ ബന്ധുക്കളാണ് ശ്രമിക്കേണ്ടത്. ക്ഷമാപൂർവമുള്ള മാനസിക പിന്തുണ അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കണം. അതേസമയം അമിതമായ സംരക്ഷണം നൽകി താനൊരു മാരകരോഗിയാണെന്ന് അവരെ സദാ ഉണർത്താതിരിക്കുകയും വേണം. ദൈനംദിന ജീവിതത്തിലെ എല്ലാ ചുമതലകളും പങ്കാളിത്തവും സഹകരണവും രോഗിക്ക് നൽകണം എന്നതാണ് മറ്റൊരു കാര്യം. ഹറ്റാക്ക് കഴിഞ്ഞില്ലേ, ഇനി പണ്ടത്തെ പോലെ ഒന്നും സാധിക്കില്ല. ഇത്തരം നിരാശ കലർന്ന സംസാരങ്ങൾ രോഗിയിൽ കണ്ടേക്കാം. ദാമ്പത്യത്തിന്റെ സ്നേഹവും ഭദ്രതയും ഊട്ടിയുറപ്പിക്കുന്നതിനുള്ള സെക്സും ഹൃദ്രോഗികൾക്കാവാം. ആവശ്യമായ ചികിത്സയും വിശ്രമവും ലഭിക്കുന്നതോടൊപ്പം ഇത്തരം ആനന്ദദായകമായ സംഗതികളും മനസ്സിന് ലഭിക്കണം. സുഖജീവിതം തന്നെ അവസാനിച്ചിരിക്കുന്നു എന്ന ചിന്തയാണ് അവരിൽ വിഷാദവും ആത്മസംഘർഷവും ഉണ്ടാക്കുന്നത്. തരളിതമായ മനസ്സോടെ ശുഭപ്രതീക്ഷകളോടെ അവർക്ക് രോഗത്തെയും ഭാവി ജീവിതത്തെയും അഭിമുഖീകരിക്കാനുള്ള കേൾപ്പ് നൽകുവാൻ ഒപ്പമുള്ളവർക്കാവണം. പ്രാർത്ഥനയാണ് ജീവിതത്തിലെ ആത്മവിശ്വാസത്തിന്റെ പ്രഥമ മരുന്ന്. രോഗം തരുന്നവനും രോഗത്തിൽ നിന്ന് മുക്തി നൽകുന്നവനും ദൈവമാണ്. രോഗത്തിലൂടെ മനുഷ്യർ പരീക്ഷിക്കപ്പെടുന്നു. മനുഷ്യന് അവന്റെ പരിമിതികൾ ബോധ്യപ്പെടുത്തി കൊടുക്കാനും അവന്റെ വിശ്വാസത്തെ അളക്കുവാനും വേണ്ടിയാണ് രോഗങ്ങൾ നൽകപ്പെടുന്നത്. ഒരു വേള രോഗം അനുഗ്രഹമായും മാറാം. പ്രകൃതിയിൽ ദൈവം നിശ്ചയിച്ച നിയമങ്ങൾക്കും പ്രതിഭാസങ്ങൾക്കും എല്ലാവരും വിധേയരായിക്കൊണ്ടിരിക്കും. എന്തിന്, പ്രവാചകന്മാർ പോലും മാരക രോഗങ്ങളാൽ കഷ്ടപ്പെട്ടിട്ടുണ്ട്. കൂടുതൽ ദൈവാനുസരണമുള്ളവരും വിനയാന്യതരുമാവാൻ വേണ്ടിയാണ് മനുഷ്യർ പരീക്ഷിക്കപ്പെടുന്നത്. കഷ്ടപ്പെടുത്തുന്ന വ്യഥകളിൽ നിന്ന് മുക്തി നേടാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക, അവനിൽ പ്രതീക്ഷ അർപ്പിക്കുക. ഇന്നല്ലെങ്കിൽ നാളെ നാം എല്ലാവരും മരിക്കേണ്ടവരാണ്. മരണം വരെ തന്മയത്വത്തോടെ ജീവിക്കാൻ മാനസികമായും ശാരീരികമായും പ്രതിജ്ഞാബദ്ധരാവുക. അറ്റാക്ക് ഒന്ന് സംഭവിച്ചാലും തരളിതമായ മനസ്സും ആത്മവിശ്വാസവും ഉണ്ടെങ്കിൽ അയാൾക്ക് സാധാരണ ജീവിതം വീണ്ടും സാധ്യമാണ്. എല്ലാം നഷ്ടപ്പെട്ടു എന്ന കുറ്റബോധവും തന്റെ അന്ത്യം സമാഗതമായി എന്ന വ്യഥയുമാണ് മനസ്സിന്റെ ഉല്ലാസങ്ങളെ കരിച്ചു കളയുന്നത്.
ഡോക്ടർ അനീസ് അലിയുടെ മനഃശാസ്ത്ര പാഠങ്ങൾ സമർപ്പിച്ചത് മനഃശാന്തി ഹോസ്പിറ്റൽ ഐക്കരപ്പടി, സ്റ്റാർ കെയർ ഹോസ്പിറ്റൽ ഷാർജ.
ഡോക്ടർ അനീസ് അലിയുടെ മനഃശാസ്ത്ര പാഠങ്ങൾ ഇനി നാളെ കേൾക്കാം.